നമസ്കാര സുഹൃത്തുക്കളെ, അടുത്ത ചൊവ്വാഴ്ച നവംബർ 3, 2020 അമേരിക്കയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിട്ട് ജോ ബൈഡനും റിപ്പബ്ലിക് സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമാണ് മത്സരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡൊണാൾഡ് ട്രംപിനെ പറ്റിയിട്ട് മലയാളത്തിലെ മാധ്യമങ്ങളിൽ, ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന യഥാർത്ഥമായ ചില ആശയങ്ങളെ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും തീരെ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അപ്പോൾ അതൊന്ന് വ്യക്തമാക്കാനാണ് ഈ ഒരു ഓഡിയോ. അദ്ദേഹത്തിൻ്റെ ചൈന വിരുദ്ധത എങ്ങനെ വന്നു, ലോക്ക്ഡൗൺ വേണ്ട എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്, പിന്നെ കുടിയേറ്റക്കാർക്കെതിരെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് എന്തുകൊണ്ട്, ചില ആളുകൾ പറയുന്നത് പോലെ അമേരിക്ക ആരുടേതാണ് എന്നുള്ള കാര്യത്തിൽ ചില ചോദ്യങ്ങൾ, ഇതൊക്കെ ഞാൻ പറയാൻ പോവുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ നയങ്ങൾ എന്നുള്ളത്. അടുത്തത് ഒബാമ ഉണ്ടായിട്ടും ഈ ബ്ലാക്ക് ലൈവ്സ് മാറ്റേഴ്സ് പ്രതിഷേധങ്ങൾ, അല്ലെ കറുത്ത വർഗ്ഗക്കാരുടെ പ്രതിഷേധങ്ങൾ, അല്ലെ അവർക്ക് അനുകൂലമായ പ്രതിഷേധങ്ങൾ എന്തുകൊണ്ട് വന്നു എന്ന് ഞാൻ പറയാൻ പോവുകയാണ്. അതിർത്തി, അമേരിക്കയുടെ അതിർത്തി തർക്കങ്ങൾ എങ്ങനെയുണ്ടായി എന്ന് പറയാൻ പോവുകയാണ്. കമല ഹാരിസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്ന് പറയാൻ പോവുകയാണ്. ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ചൈന വിരുദ്ധതയാണ്. ചില ആളുകൾ പറയുന്നു മുമ്പത് സോവിയറ്റ് യൂണിയൻ വിരുദ്ധതയായിരുന്നു അമേരിക്കൻ രാഷ്ട്രീയക്കാർ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇത് ഇന്നത് ചൈന വിരുദ്ധതയായിരുന്നു. അതിൽ പക്ഷേ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചൈന വിരുദ്ധത ട്രംപ് പറയാൻ കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന് ട്രേഡ് വാർ, അതായത് വ്യാവസായിക തലത്തിലുള്ള അല്ലെങ്കിൽ കച്ചവട പ്രശ്നങ്ങൾ. രണ്ട്, കോവിഡ് സമയത്ത് നടത്തിയ ചൈന ചെയ്ത ചതി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, അമേരിക്കയിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ 100 ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ 100 കാറുകൾ ഉണ്ടാക്കുന്നതിൻ്റെ അതേ പൈസക്ക് ചൈനയിലെ ചീപ്പ് ലേബർ, അതായത് ചെറിയ പൈസക്ക്, ചൈനയിൽ ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് ചെറിയ വേതനം കൊടുത്താൽ മതി എന്നുള്ളതുകൊണ്ട് 200 കാറുകൾ ചൈനയിൽ നിർമ്മിക്കാൻ പറ്റുകയാണ്. അപ്പോൾ അമേരിക്കയിലെ മുതലാളിമാരെന്ത് ചെയ്യും, അവരുടെ പ്ലാന്റുകൾ, അവരുടെ ഫാക്ടറികൾ നേരെ ചൈനയിലേക്ക് മാറ്റി. അപ്പോൾ അമേരിക്കയിലെ 100 തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ 200 അത്രയും തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു, പക്ഷെ ചൈനയിലെ ആൾക്കാർക്ക് തൊഴിൽ കിട്ടി. ഈ സാധനങ്ങൾ 200 കാറുണ്ടാക്കിയിട്ട് അമേരിക്കയെ കൊണ്ടുവരും. അമേരിക്കയിൽ 100 കാറുണ്ടാക്കുന്ന പൈസനെ കൊണ്ട് ചൈനയിൽ 200 കാറുണ്ടാക്കാം. അപ്പോൾ അമേരിക്കയിലെ രാഷ്ട്രീയക്കാർക്ക് അവർ കുറച്ച് എന്താ പറയുക, കൈക്കൂലി കൊടുത്തുകൊണ്ട് രാഷ്ട്രീയക്കാർ പറഞ്ഞു ആ കുഴപ്പമില്ല അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. ഇത് ട്രംപ് നിർത്തി. ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഈ പരിപാടി ട്രംപ് നിർത്തിയിട്ട് പറഞ്ഞു, മിഷിഗൻ എന്ന് പറഞ്ഞ സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ ജനറൽ മോട്ടോഴ്സിൻ്റെയും ഫോർഡ് മോട്ടോഴ്സിൻ്റെയൊക്കെ ആസ്ഥാനമൊക്കെ അവിടെയല്ലുള്ളത്. അപ്പോൾ അവിടുത്തെ പിന്നെ ജനങ്ങൾ ഇത് ഈ ചതി, ഈ രാഷ്ട്രീയക്കാർ നടത്തിക്കൊണ്ടിരുന്ന ചതി, അമേരിക്കയിലെ മുൻ പ്രസിഡന്റുമാർ നടത്തിക്കൊണ്ടിരുന്ന ചതി തിരിച്ചറിയുകയും അതുകൊണ്ടാണ് അവർ ട്രംപിനെ സപ്പോർട്ട് ചെയ്യാൻ കാരണം. അപ്പോൾ ട്രംപ് പറഞ്ഞതെന്ന് വെച്ചാൽ പുറത്തു പോയ അമേരിക്കയ്ക്ക് പുറത്തു പോയ എല്ലാ വ്യവസായങ്ങളും തിരിച്ച് അമേരിക്കയിൽ തന്നെ കൊണ്ടുവരണം. രണ്ടാമത്തത് കോവിഡ് കാലത്ത് നടത്തിയ ചതിയാണ്. കോവിഡ് കാലത്ത് ചൈന വലിയ ചതി നടത്തിയെന്ന് ലോകത്തിലെല്ലാവർക്കും അറിയാം അല്ലേ. കാരണം ജനുവരി 2020 ഫെബ്രുവരി സമയത്താണ് കോവിഡ് പടർന്നു പിടിച്ചത്. അപ്പോൾ ചൈനയിൽ ആ സമയത്ത് ഭയങ്കര ലോക്ക്ഡൗൺ ആയിരുന്നു. നമ്മളെല്ലാം വിചാരിച്ച് ചൈനയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്, നമ്മൾ സുഖമായിട്ട് തിരിഞ്ഞു പറഞ്ഞ് കളിച്ചു അല്ലേ. അവസാനം മാർച്ച് മാസം, ഏപ്രിൽ മാസത്തിൽ മറ്റ് ലോകത്ത് മറ്റെല്ലാ സ്ഥലത്തും ചൈനക്കാർ വഴി അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങൾ വഴി ഇങ്ങ് എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഭയങ്കര പടർന്നു പിടിക്കുന്നതാണ്. കാരണം ലോകാരോഗ്യ സംഘടന പോലും ജനുവരിയിൽ പറഞ്ഞത് എന്താ, അത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല എന്നായിരുന്നു. പക്ഷെ ആ സമയത്ത് ചൈനയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു. ചൈന അത് ഇരുമ്പ് മുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തി. എന്നിട്ട് അവർ കാണിച്ച കണക്കത്ര 89,000 ആളുണ്ടെന്നു. അത്തരം കള്ളക്കണക്കുകളാണ് ചൈന കാണിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ട്രംപ് കുങ് ഫ്ലൂ അല്ലെ ചൈനീസ് പ്ലേഗ്, ചൈനീസ് വൈറസ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കളിയാക്കുകയും എതിർക്കുകയും ചെയ്തത്. ആ കാര്യത്തിൽ ഇപ്പം ട്രംപിന് ധൈര്യത്തിൽ പറയാം, കാരണം മൂപ്പർക്ക് മൂപ്പറുടെ ഇമേജ് എങ്ങനെയാണ്, മൂപ്പര് സത്യം തുറന്നു പറയുന്ന ഒരാളാണ്. ഇന്ത്യക്കാരനെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തുറന്നു പറയാൻ പറ്റില്ല, അല്ലെ മറ്റ് ഫ്രഞ്ച് പ്രധാനമന്ത്രിക്ക് അങ്ങനെ തുറന്നു പറയാൻ പറ്റില്ല. കാരണം ആ ഒരു ഇമേജാണ് ഇന്ത്യൻ അല്ലെ ഫ്രഞ്ച് പ്രധാനമന്ത്രി. അപ്പോൾ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുറന്നു പറയുന്നതുകൊണ്ട് അദ്ദേഹം മോശക്കാരനാണെന്നോ അല്ലെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നോ അത് അഭിപ്രായം പറയാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞൊക്കെ രണ്ട് കാര്യം വളരെ കറക്റ്റാണ്. ട്രേഡ് വാറിൻ്റെ കാര്യവും ശരിയാണ്. ഈ കോവിഡ് കാലത്ത് ചൈന നടത്തിയ ചതി അല്ലെങ്കിൽ WHO ഉപയോഗിച്ചുകൊണ്ടുള്ള ചതി വളരെ ശരിയാണ്. അതുകൊണ്ടാണ് ഇനിയാണ് അദ്ദേഹം ചൈന വിരുദ്ധത പറയുന്നത്, അത് ശരിയാണ്. രണ്ടാമത്തെ കാര്യം ലോക്ക്ഡൗൺ വേണ്ട എന്ന് പറഞ്ഞാണ്. ലോക്ക്ഡൗണിൻ്റെ കാര്യത്തിൽ ട്രംപ് പറയുന്നത് എന്ന് വെച്ചാൽ ദ സൊല്യൂഷൻ കനോട്ട് ബി വേഴ്സ് ദൻ ദ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ പ്രശ്നത്തിലുള്ള ഉത്തരം ചോദ്യത്തേക്കാൾ സങ്കീർണമാവരുത് എന്നുള്ളതാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ലോക്ക്ഡൗൺ ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മൾ സിമ്പിൾ കാര്യം പറയാം, ലോക്ക്ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയിലെ മുഴുവൻ ഫാക്ടറികൾ മുഴുവൻ ആൾക്കാരും അടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്കയുടെ സാമ്പത്തിക രംഗം തകരും അല്ലേ. അമേരിക്ക എന്ന് പറഞ്ഞു ഇപ്പോൾ ഇടുന്ന എത്രയോ ആൾക്കാർ അമേരിക്കയിൽ പോകുന്ന എന്തുകൊണ്ടാണ്, അല്ലെ അമേരിക്കൻ ഇത്ര വലിയ സംഭവമായിട്ട് ആൾക്കാർ മാനിക്കുന്നതുകൊണ്ടാണ്, അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തിലെല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ്, അമേരിക്കയിൽ സമ്പത്തുള്ളതുകൊണ്ടല്ലേ, ആ സമ്പത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ഒരു ലോജിക്കാണ് അദ്ദേഹം പറഞ്ഞത്. അതങ്ങനെ നമ്മൾ ലോക്ക്ഡൗൺ ചെയ്ത് അമേരിക്ക അടച്ചിട്ട് ലോക്ക്ഡൗൺ ചെയ്ത് അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ചിലപ്പം രക്ഷപ്പെടുമായിരിക്കും, പക്ഷേ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി ഒന്നുമില്ലാണ്ടായി പോകുന്നില്ലാണ് പറഞ്ഞത്. മാത്രമല്ല അമേരിക്കക്ക് ഏറ്റുമുട്ടാനുള്ളത് ചൈനയോടും വലിയ വലിയ രാജ്യങ്ങളോടാണ്. അപ്പോൾ അങ്ങനെ അടച്ചിടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൗൺ വിരുദ്ധതയിൽ, അല്ലെങ്കിൽ ലോക്ക്ഡൗൺ വേണ്ട എന്ന് പറഞ്ഞതിൽ, അല്ലെങ്കിൽ ആ ഒരു നിയന്ത്രണങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ എന്ന് നമ്മൾ തോന്നിപ്പോവും. അത് ജനവിരുദ്ധമാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, പക്ഷേ അതൊരു ചെറിയൊരു പോയിൻ്റ് അതിലുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് ഈ കുടിയേറ്റ വിരുദ്ധത. കുടിയേറ്റ വിരുദ്ധതയുടെ കാര്യം നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഫ്രാൻസിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായി, യൂറോപ്പിൽ മൊത്തം പ്രശ്നങ്ങളുണ്ടായി. ഈ കുടിയേറി വരുന്നവൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ കാലാവസ്ഥ കുടിയേറ്റക്കാർ അല്ലെ, യുദ്ധ കുടിയേറ്റക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ മാറിപ്പോയി, അവിടെ വരൾച്ച വന്നു, വെള്ളപ്പൊക്കം വന്നു. പണ്ട് നമ്മുടെ നാട്ടിൽ ഒറീസയിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ വരുന്ന പോലെ അവരുന്ന കാലാവസ്ഥ നന്നാകുമ്പോൾ അവർ തിരിച്ചു പോകും. പിന്നെ അവരുടെ കയ്യിലല്ലേ ഈ കാലാവസ്ഥേൻ്റെ കാര്യമുള്ളത്. കാലാവസ്ഥ കുടിയേറ്റക്കാർ വന്ന ആൾക്കാരാണെങ്കിൽ ശരി, നമ്മൾ അവരെ പിന്നെ നമ്മുടെ നാട്ടിലേക്ക് കയറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേത് വരുന്നത് എങ്ങനെയാണ്? കുടിയേറ്റക്കാരൻ സ്വന്തം നാട്ടിൽ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ട് അല്ലെങ്കിൽ കേസിൽപ്പെട്ട് തരിയിട തക്കിട ഗുലുമാല് ക്രിമിനൽ കേസുകളിലൊക്കെ ഉള്ള അണ്ണന്മാരാണ് ഈ കുടിയേറ്റക്കാരായിട്ട് കടിച്ചു കയറി വരുന്നത് അമേരിക്കയിൽ. ഇങ്ങനെ കയറി വന്നവന്മാരെ കൊണ്ട് വലിയ പ്രശ്നങ്ങൾ പല രാജ്യങ്ങളിൽ ഉണ്ടായതുകൊണ്ടാണ് അമേരിക്കയിൽ കുടിയേറ്റം നിയന്ത്രിക്കാൻ വേണ്ടി, വേണ്ടാന്നൊന്നും പറയുന്നില്ല, നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ട്രംപ് പറഞ്ഞത്. മാത്രമല്ല ഈ കുടിയേറ്റം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? കുടിയേറ്റത്തിന് സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താ സംഭവം വെച്ചാൽ, കുടിയേറ്റക്കാർക്ക് ചെറിയ പൈസക്ക് ജോലി ചെയ്യാം, മനസ്സിലായില്ലേ? നിങ്ങളിപ്പോൾ അമേരിക്കയിൽ സാധാരണ ഇപ്പോൾ ഒരു ഒരാൾക്ക് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇത് വെച്ച് നോക്കാം, ഒരു ദിവസം 1000 rupees കൊടുക്കേണ്ട ഒരു തൊഴിലെടുക്കണം എന്ന് വിചാരിക്കാം ഇന്ത്യക്കാരൻ. ഒരു കുടിയേറ്റക്കാരൻ വന്നു കഴിഞ്ഞാൽ ഓൻ ഒന്നുമില്ലാണ്ട് വരുന്നവനല്ലേ, ഓൻ 500 rupees പണിയെടുക്കും അല്ലെ 400 rupees പണിയെടുക്കും. അപ്പോൾ വലിയ പിന്നെ സമ്പന്നന്മാർക്ക് എന്തായിരുന്നു ആവശ്യം ഈ കുടിയേറ്റക്കാർ എല്ലാവരും കയറിക്കോ കയറിക്കോ എന്നാ പറയുക? കാരണം എന്താ, സമ്പന്നർക്ക് ഇതൊന്നും ഒരു ബാധകമല്ല. അവർക്ക് പിന്നെ ഒരാൾക്ക് കൊടുക്കുന്ന പൈസേനെ കൂടി രണ്ടാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് കൂടുതൽ ലാഭം ഉണ്ടാക്കാം. അപ്പം പക്ഷേ ആയിക്ക പ്രശ്നം, അവിടെയുള്ള സാധാരണക്കാരൻ്റെ ജോലി പോയില്ലേ? രണ്ട് കുടിയേറ്റക്കാർ വന്നു കഴിഞ്ഞാൽ, രണ്ട് കുടിയേറ്റക്കാർ ഒരാളുടെ ജോലിക്ക് പിന്നെ പണിയെടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ രണ്ട് അമേരിക്കക്കാരൻ്റെ പൈസ പണി പോയില്ലേ? അതുകൊണ്ടാണ് പിന്നെ ട്രംപ് പറഞ്ഞത് കുടിയേറ്റം നിയന്ത്രിക്കും. പക്ഷെ മൂപ്പർ ഇല്ലാന്നും പറഞ്ഞില്ല, H1B visa ഇന്ത്യയിലുള്ള ആൾക്കാർ കൊടുക്കുന്നുണ്ട്. കാരണം എന്താ, ബെസ്റ്റ് ആൾക്കാർ, നന്നായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ, നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പിന്നെയും വന്നോന്ന് തന്നെയാണ് പറയുന്നത് അവർ. അപ്പോൾ കുടിയേറ്റ വിരുദ്ധതയ്ക്ക് ഒരു ചെറിയ അദ്ദേഹം പറയുന്നതിൽ ന്യായമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ ആൾക്കാർ ഇങ്ങനെ വന്ന് 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 അമേരിക്ക തന്നെ, അമേരിക്കയിലുള്ള ആൾക്കാർ ഇപ്പം എത്രയോ വർഷമായിട്ട് അമേരിക്കയിലുള്ള ജീവിക്കുന്ന ആൾക്കാർക്ക് അമേരിക്കയിലെ ചില സ്ഥലങ്ങളിലൊക്കെ ജനസംഖ്യ വളരെ കുറവാണെന്നറിയാലോ. പുറത്തുനിന്ന് ആൾക്കാർ 100, 1000 വന്നിട്ട് അവരുടെ സ്ഥലത്ത് അവിടെ നിൽക്കും. ഈ ആദ്യമേ ഉള്ളവൻ 100, 200 ഉള്ളൂ. അപ്പം അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുകൊണ്ടാണ് അമേരിക്കയിൽ കുടിയേറ്റ വിരുദ്ധത, അല്ലെങ്കിൽ കുടിയേറ്റം ഇത്ര വേണ്ടെന്ന് പറയുന്നത്. കാരണം കുടിയേറ്റ ആൾക്കാർക്ക് പോകാവുന്നതൊക്കെ നിറഞ്ഞു കഴിഞ്ഞു അമേരിക്കയിലൊക്കെ. പിന്നെ അടുത്ത ചോദ്യമാണ് അമേരിക്ക ആരുടെ എന്നുള്ളത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ളൊരു പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 300, 400 വർഷമായിട്ട് ബ്രിട്ടനൊക്കെ ഉള്ള വന്ന ആൾക്കാർ അവിടെ പിന്നെ ഒരു കോളനിയൊക്കെ ആയിട്ട് സ്ഥാപിച്ച് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെയൊക്കെ പിന്നെ പോരാടി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഭയങ്കര ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ പിൻതലമുറക്കല്ലേ യഥാർത്ഥത്തിൽ അമേരിക്കയിൽ താമസിക്കാനുള്ള അവകാശമുള്ളത്? അല്ലാണ്ട് ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രധാന സപ്പോർട്ടേഴ്സ് ആരാണെന്നറിയോ നിങ്ങൾക്ക്? അതാണ് ഏറ്റവും വലിയ തമാശ. ഇപ്പോൾ ഒരു 10, 20, 30, 50 കൊല്ലത്തിനുള്ളിൽ അമേരിക്കയിൽ കുടിയേറിയവരാണ് ഇന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വലിയ സപ്പോർട്ടേഴ്സ്. അവർക്ക് പൗരത്വം കൊടുത്തു പോയല്ലോ എന്നാണ്, പിന്നെ അങ്ങനെ ഒരു അബദ്ധം ചെയ്തു പോയല്ലോ എന്നൊരു അബദ്ധം പിന്നെ ചിന്തയിലാണ് അവിടെയുള്ള എത്രയോ 100, 200, 300 വർഷങ്ങളായിട്ട് അവിടെയുള്ള ആളുകളുടെ ഇപ്പോഴത്തെ പേടി. അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇപ്പോൾ 1700 ബോസ്റ്റൺ ടീ പാർട്ടി. എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി? ബോസ്റ്റൺ തുറമുഖത്ത് പിന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം എന്ത് ചെയ്ത്, അവർ കൊളോണിയൽ ആൾക്കാർ പറഞ്ഞ് നിങ്ങൾ ഞങ്ങളുടെ തേയില മാത്രമേ മേടിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ അമേരിക്ക അതേ കാര്യത്തിൽ ഇന്ത്യയിലും ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, ഇന്ത്യയിലത്തെ കംപ്ലീറ്റ് ഈ ചർക്ക, ഗാന്ധിയുടെ ചർക്കയൊക്കെ അങ്ങനെ വന്നത്, ഇന്ത്യയിലെ എല്ലാ വസ്ത്ര പിന്നെ വ്യവസായത്തേക്ക് നശിപ്പിച്ചിട്ട് അവർ പറയുകയാണ് മാഞ്ചസ്റ്റർ എന്നുള്ള പിന്നെ ഇത് എന്താ പറയുക, ഡ്രസ്സ് മാത്രമേ ഇന്ത്യയിൽ വിൽക്കാൻ പാടുള്ളൂ എന്നുള്ള തരത്തിലാക്കി മാറ്റിയാണ് ഇന്ത്യയിൽ കൊള്ളയടിച്ചത് ബ്രിട്ടീഷുകാർ. അതേപോലെ തന്നെ ചായ, അതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പോൾ ആ ബോസ്റ്റൺ തുറമുഖത്ത് കടൽ നീന്തിക്കടന്ന് ബോസ്റ്റണിൽ തുറമുഖത്തടുത്ത കപ്പലുകളിൽ ചാടിക്കയറി ആ തേയില പെട്ടി വലിച്ചെറിഞ്ഞ് കടലിൽ വലിച്ചെറിഞ്ഞ സ്വാതന്ത്ര്യസമര സേനാനികളുണ്ട് അമേരിക്കയിൽ. അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അവകാശപ്പെട്ടതല്ലേ ശരിക്കു പറഞ്ഞാൽ അമേരിക്ക? അല്ലാണ്ട് ഇപ്പം പോയ ഓർഡർക്കാണോ അവകാശം? ഇത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവിടെ പോയ ഓർഡർക്ക് എന്ത് അവകാശമുള്ളത്, എന്ത് ന്യായമുള്ളത് ഈ പറയുന്നതിന്? അപ്പോൾ അവർ എന്നിട്ട് ഇപ്പൊ പോയ കൂട്ടർ വലിയ കാര്യം പോലെ, പിന്നെ ഈ പഴയ ആൾക്കാർ ഏത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ പിൻപ് തലമുറക്കാരോട് പറയാണ് ഇങ്ങനെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്. എന്ത് ന്യായം ഉള്ളത്? അതിലൊക്കെ വല്ല ന്യായം ഉണ്ടോ? അപ്പോൾ അടുത്ത ചോദിക്കാം, ഈ കുടി കറുത്ത വർഗ്ഗക്കാരോ? കറുത്ത വർഗ്ഗക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ബോസ്റ്റൺ ടീ പാർട്ടിയുടെ സമയത്തും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്തും ഒക്കെ അവിടെയുള്ള ഇന്നത്തെ അമേരിക്കക്കാരുടെ കൂടെ തോളോട് തോൾ ചേർന്ന് പോരാടിയ ആൾക്കാരാണ്, ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെ, ബ്രിട്ടീഷ് രാജ്ഞിക്കെതിരെ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്രൗണിനെതിരെ. അതെന്താ മനസ്സിലാക്കാത്ത? അതുകൊണ്ടാണ് അമേരിക്കയിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അബ്രഹാം ലിങ്കൺ എന്താ പറഞ്ഞേ, ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കുന്നതിന് പിന്നെ വെളുത്ത വർഗ്ഗക്കാരെ സഹായിച്ച കറുത്ത വർഗ്ഗക്കാരെ മുഴുവൻ നമ്മൾ സ്വതന്ത്രനാക്കുന്നു പറഞ്ഞിട്ട് അമേരിക്കയിൽ അടിമത്തം അവസാനിപ്പിച്ചു. എത്ര 1865 മറ്റേ ഇതെല്ലാം അറിഞ്ഞുകൂടെ? നമുക്ക് ഗെറ്റിസ് പ്രസംഗവും എമാൻസിപ്പേഷൻ പ്രോക്ലമേഷനൊക്കെ നമുക്കറിയാലോ. അപ്പോൾ അതാ ഞാൻ പറയുന്നത്, 1800 ആ സമയത്ത് തന്നെ അമേരിക്കയിൽ ഈ പിന്നെ കറുത്ത വർഗ്ഗക്കാരുടെ പ്രശ്നങ്ങൾക്കെതിരെ വലിയ ഇതൊക്കെ വോട്ടവകാശം അങ്ങനത്തെ എന്താ പറയുക ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തു. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലത്തെ കാര്യം നമുക്ക് അറിഞ്ഞൂടെ, 1960s സൗത്താഫ്രിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അവിടുത്തെ കറുത്ത വർഗ്ഗക്കാർക്ക്. അപ്പോൾ അമേരിക്കക്കാർക്ക് 100 മുമ്പേ കിട്ടി എന്നുള്ള കാര്യം അറിഞ്ഞൂടെ? അപ്പോൾ അമേരിക്കയിലെ വെളുത്ത വർഗ്ഗക്കാർ അത്ര മോശക്കാരാണോ? അതൊന്നുമല്ല, അവർ അവരുടെ കൂടെ സഹായിച്ച ബ്രിട്ടനെ തുരത്താൻ സഹായിച്ച കറുത്ത വർഗ്ഗക്കാർക്ക് അന്നേ പിന്നെ സജീവ പിന്നെ എന്താ പറയുക പരിഗണന നൽകിയിട്ടുണ്ട്. അവരെയൊക്കെ എന്താ പറയുക സ്ലേവറിയിൽ നിന്നൊക്കെ വിമുക്തരാക്കിയിട്ടുണ്ട്. അതൊക്കെ തെറ്റാണ്, സ്ലേവറിയൊക്കെ ഫുൾ തെറ്റാണ് വേറെ കാര്യം. എന്നാലും അന്നേ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 100 കഴിഞ്ഞിട്ടാണ് ഇന്ത്യക്ക് തന്നെ സ്വാതന്ത്ര്യം കിട്ടുന്നത്. മനസ്സിലായിട്ട് നിങ്ങൾക്ക്? ഇന്ത്യക്ക് കിട്ടുന്നതന്നെ 80, 90, 100 വർഷം മുമ്പ് അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാർക്ക് സ്വാതന്ത്ര്യം കൊടുത്താണ് അമേരിക്കയിൽ വെളുത്ത വർഗ്ഗക്കാർ. അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയിട്ടാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ അവരുടെ അന്നത്തെ ഉണ്ടായിരുന്ന ആളുകളുടെ പിൻ തലമുറക്കാർക്ക് തന്നെയാണ് അമേരിക്ക അവകാശപ്പെട്ടത്. എല്ലാണ്ടെന്ന സംശയം. അടുത്ത ചോദ്യം, ഈ ബ്ലാക്ക് ലൈഫ്സ് മാറ്റേഴ്സ് പ്രൊട്ടസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഈ പിന്നെ കറുത്ത വർഗ്ഗക്കാർക്ക് അനുഭവം പ്രകടിപ്പിച്ചിട്ടുള്ള ആൾക്കാർ, അവർ പറയുന്നത് ട്രംപ് വന്നതിന് ശേഷമാണ് ഇതെല്ലാം പ്രശ്നമായത്, ട്രംപ് വന്നതിന് ശേഷം ഇതെല്ലാം പ്രശ്നമായത്. അതെങ്ങനെയാണ് ശരിയാകുക? അതാണ് എൻ്റെ ചോദ്യം. ഈ 2 ഈ കറുത്ത വർഗ്ഗക്കാരുടെ പിന്നെ എന്താണ് പകുതി കറുത്തതും പകുതി വെളുത്തതെന്ന് പറഞ്ഞാൽ ഒബാമ അവിടെ ഉണ്ടായിരുന്നല്ലോ 8, എന്നിട്ട് എന്താ 8 ഒബാമ എന്താ ചെയ്തത്? ഒരു കുന്തവും ഒബാമ ചെയ്തിട്ടില്ല, ഒരു കുന്തവും ചെയ്തിട്ടില്ല. കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സാധനം ചെയ്യാത്തൊരു പ്രസിഡന്റ് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത വർഗ്ഗക്കാരനാണെന്ന് അവകാശപ്പെടുന്ന ഒരു പ്രസിഡന്റ് ശരിക്കും പറഞ്ഞ ഒബാമയാണ്. ഒരു സാധനം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പം ഇത് ഈ പിന്നെ ഈ ജോർജ് ഫ്ലോയിഡിൻ്റെ പ്രശ്നമൊന്നും ട്രംപ് അറിഞ്ഞിട്ടില്ല. ട്രംപ് അപ്പം തന്നെ കംപ്ലീറ്റ് അതിനെ പിന്നെ എന്താ പറയുക അതിനെ തള്ളിപ്പറഞ്ഞിന്. അത് ആ പിന്നെ കറുത്ത വർഗ്ഗക്കാരെ കൊന്ന പിന്നെ പോലീസുകാരെയൊക്കെ പിരിച്ചുവിടുന്നു തന്നെയാണ് ട്രംപും പറയുന്നത്. അങ്ങനത്തെ മോശം ആളൊന്നുമല്ല ട്രംപ്. അത് നിങ്ങളെങ്ങനെ മനസ്സിലാക്കാത്തത്? ട്രംപിൻ്റെ സപ്പോർട്ടേഴ്സ് കുറച്ച് തല്ലിപ്പിടികളുണ്ട്, അത് വേറെ കാര്യമോ, അത് സമ്മതിക്കുന്നു. പക്ഷേ ട്രംപ് മുന്നോട്ട് വെക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സമത്വമായിട്ട് തരാം. ഈ ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സ് പ്രൊട്ടസ്റ്റേഴ്സ് എത്ര സ്ഥലങ്ങളാണ് ഈ പിന്നെ കത്തിച്ചത് നിങ്ങൾക്കറിയാവോ? ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ഫിലഡൽഫിയ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ സ്റ്റോർ കൊള്ളയടിക്കുക, തീയെടുത്ത് കത്തിക്കുക, എന്നിട്ട് പോലീസുകാരെ ആക്രമിക്കുക, ഇങ്ങനത്തെ കംപ്ലീറ്റ് അനാർക്കി അരാജകത്വവാദികളാണ് ഈ BLM ആൾക്കാർ. എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾ വലിയ പ്രൊട്ടസ്റ്റേഴ്സാണെന്നുള്ളത്. അതൊന്നുമില്ല, അവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ഒബാമ ചെയ്തിട്ടില്ല, അല്ല മുമ്പിലത്തെ ഡെമോക്രാറ്റ്സ് ചെയ്തിട്ടില്ല. അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാം, അവർക്ക് കൂടുതൽ സ്കൂളുകൾ തുടക്കാം, അല്ല അവർക്ക് പിന്നെ കൂടുതൽ തൊഴിൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞവരാണ് ട്രംപ്. മനസ്സിലായില്ലേ? അതാണ് അടുത്ത പ്രശ്നം വെച്ചാൽ ഈ ബോർഡർ പ്രശ്നം, അമേരിക്കയിൽ ബോർഡർ പ്രശ്നം. കാരണം അമേരിക്കൻ്റെ തെക്ക് ഭാഗത്ത് മെക്സിക്കോ ആയിട്ടൊന്നും ബോർഡറില്ല ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ അങ്ങനെ മതിൽ കെട്ടിയിരുന്നില്ല. ഇപ്പം ട്രംപ് മതിൽ കെട്ടാൻ തുടങ്ങി. കാരണം ആ വഴിക്ക് മെക്സിക്കോക്കാർ മാത്രമല്ല കംപ്ലീറ്റ് ആൾക്കാർ അടിച്ച് കയറിയാണ്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇന്ത്യയിൽ കയറുന്നതെന്ന് വിചാരിക്കുക, എന്താ നമ്മൾ ചെയ്യുക? അതായത് സാധാരണ ഒരു മലയാളി വിചാരിക്കുക, മലയാളിയുടെ വീടിൻ്റെ അടുത്ത് കംപ്ലീറ്റ് ബംഗാളികൾ. ഇപ്പോൾ അങ്ങനത്തെ സ്ഥിതി തന്നെയല്ലേ ഇപ്പം പിന്നെ എറണാകുളത്തും വരുമ്പോൾ അവരിലും ഉള്ളത്. അവ കംപ്ലീറ്റ് പുറത്തുനിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യും. അവർ വരുന്ന അവർക്ക് തല്ലിപ്പുള്ളികൾ അതാണ്. വരുന്ന ആൾക്കാർ നല്ല ആൾക്കാർ കുഴപ്പമില്ല, നല്ല പഠിത്തവും അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാരും കുഴപ്പമില്ല. ഇത് കംപ്ലീറ്റ് ആടെ എന്താ പറയുക ആടെ എന്തെങ്കിലും കേസിൽ പെട്ട ഞങ്ങായി അടിച്ച് കയറി ഇങ്ങോട്ട് വരും, ബംഗാളിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ള ഞങ്ങായി കേരളത്തിൽ ഇങ്ങ് വരും. അങ്ങനെയല്ലേ വരുന്നത് ശരിക്കും പറഞ്ഞാൽ? അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് ബോർഡറിലൊക്കെ അമേരിക്കൻ അതിർത്തികളൊക്കെ ഒന്ന് ശരിയാക്കണമെന്ന് ട്രംപ് പറയുന്നതിൽ എന്താ തെറ്റ്? ആ എനിക്കതാ മനസ്സിലാകത്തത്. നിങ്ങൾക്ക് തോന്നുന്നത് ട്രംപ് മോശക്കാരാണെന്ന് പറയുന്നത്, ട്രംപ് ഏറ്റവും നല്ല ആളല്ല ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാർ. അദ്ദേഹം ചൈന വിരുദ്ധ തുറന്നു പറയാൻ തയ്യാറായില്ലേ? ലോക്ക്ഡൗൺ, ഫുൾ ലോക്ക്ഡൗൺ. ഞാൻ സത്യം പറഞ്ഞാൽ പേഴ്സണലി ലോക്ക്ഡൗൺ അനുകൂലമാണ്, കാരണം ജനങ്ങൾക്ക് അതായിരിക്കും ചിലപ്പോൾ നല്ലത്. പക്ഷേ അമേരിക്കയുടെ പ്രത്യേക സാഹചര്യം വെച്ചിട്ട് അമേരിക്കയിലെ ഇപ്പോൾ ഇന്ത്യയിൽ ലോക്ക്ഡൗൺ വേണം, കാരണം ഇന്ത്യ അല്ലെങ്കിൽ ദരിദ്ര രാഷ്ട്രമാണ്, ഇനി അങ്ങോട്ട് വലിയ ദരിദ്രം ആവാനൊന്നുമില്ല. പക്ഷേ അമേരിക്കയിലെ ഏറ്റവും വലിയ സാമ്പത്തിക വ്യവസ്ഥ അതവിടെ നിലനിർത്തണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടേഴ്സ് അംഗീകരിക്കുന്നുമുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് പൈസ വേണം, ഇല്ലെങ്കിൽ ഞങ്ങൾ വെറുതെ ഇല്ലെന്നവർ പറയുന്നത്. അത് എല്ലാവർക്കും ആ ലോജിക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല. പക്ഷെ അവർ ട്രംപിൻ്റെ സപ്പോർട്ടേഴ്സ് ലോക്ക്ഡൗൺ നല്ല എന്ന് പറയുന്നു, ലോക്ക്ഡൗൺ വേണ്ട എന്ന് പറയുന്നു, കാരണം അവരുടെ എക്കണോമി പൂട്ടിപ്പോകുന്നു. പിന്നെ കുടിയേറ്റക്കാരുടെ പ്രശ്നം, കുടിയേറ്റം വേണ്ട എന്നല്ല നിയന്ത്രണം വേണമെന്ന് പറയുന്നു. അമേരിക്ക ആരുടേതാണെന്ന് പറയുന്നു. അതൊക്കെ അമേരിക്ക ആയിരിക്കാന്ന് വേണ്ടത്, അമേരിക്ക അത് അമേരിക്ക വെള്ളക്കാരന് വേണ്ടി മാത്രമല്ല, വെള്ളക്കാരൻ്റെ കൂടെ പിന്നെ എത്ര കറുത്ത വർഗ്ഗക്കാരാണോ ആഫ്രിക്കയിൽ നിന്നുള്ള കറുത്ത വർഗ്ഗക്കാരാണോ ബ്രിട്ടനെതിരെ പിന്നെ ബ്രിട്ടനെതിരെ പോരാടിയത്, അവരെല്ലാം ഒന്നിച്ച് കൊണ്ടു നടക്കുന്ന പരിപാടി തന്നെയാണ് ഇതിലുള്ളത്. ലാറ്റിൻ അമേരിക്കക്കാർ എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ ട്രംപിൻ്റെ ഈ കാര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം വരും. പക്ഷേ ഈ ട്രംപിനെ എതിർക്കുന്നവരുടെ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായ പോയിൻ്റ് മനസ്സിലാവുള്ളൂ. കമലാ ഹാരിസ് എന്താ സംഭവം? ഇന്ത്യയിൽ നിന്ന് പോയ ആൾക്കാർ, അവിടെ നിന്ന് പിന്നെ ഉണ്ടായ മകളാണ് ഈ കമലാ ഹാരിസ്. അപ്പോൾ ഈ അമേരിക്കൻ പൗരത്വം നാച്ചുറലി കിട്ടുന്നു. ഇപ്പം പറയുകയാണ് ട്രംപ് മോശം, ട്രംപ് അത് ചെയ്തത് ശരിയായില്ല, ട്രംപ് അതിർത്തി തുറക്കണം, ട്രംപ് കുടിയേറ്റക്കാരെ ഫുൾ എടുക്കണം, ട്രംപ് ചൈനയെ അങ്ങനെ കുറ്റം പറയാൻ പാടില്ല, ട്രംപ് പിന്നെ എന്താ പറയുക, ഈ ട്രംപിൻ്റെ വേറൊരു കാര്യം ഉണ്ട്, ഫ്രാക്കിംഗ് എന്ന് പറയുന്നത് അമേരിക്കയിൽ പിന്നെ ഇത് എന്താ പറയുക, ഫ്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ പെട്രോൾ കുഴിച്ചെടുക്കുന്നതിനെ ട്രംപ് പറയുന്നു കുഴിച്ചെടുത്തോ കുഴപ്പമില്ല, ഇനിയിപ്പോൾ പോട്ടെ. കാരണം എന്ന് വെച്ചാൽ അമേരിക്ക എത്രയോ കാലമായിട്ട് ഗൾഫിൽ നിന്നുള്ള ഓയിലിനെയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ ഫ്രാക്കിംഗ് എന്ന് പറഞ്ഞ ടെക്നോളജി അവിടെ കിട്ടിയത് അമേരിക്കയിൽ. അങ്ങനെ അമേരിക്കയിൽ എണ്ണ കുഴിച്ചെടുക്കാൻ തുടങ്ങി. അപ്പോൾ അമേരിക്കക്ക് മറ്റു പുറത്തുനിന്ന രാജ്യത്ത് നിന്ന് പൈസ കൊടുത്ത് എണ്ണ മേടിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ഈ കമല ഹാരിസൊക്കെ പറയുകയാണ് അങ്ങനത്തെ എടുക്കാൻ പാടില്ല, അത് പരിസ്ഥിതിക്ക് മോശമാണ്. ശരിയാണ്, പരിസ്ഥിതിക്ക് മോശം തന്നെ, പക്ഷേ അമേരിക്ക രാജ്യം മുന്നോട്ട് പോകണ്ടേ? രാജ്യം കുറച്ച് മുന്നോട്ട് പോകണ്ടേ? അപ്പോൾ ഈ ഇപ്പോൾ ഈ ഗൾഫിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത് പിന്നെ പിന്നെ അവിടെ പരിസ്ഥിതി മോശമാവില്ല? ഈ പിന്നെ ഇതായി കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കമല ഹാരിസ് പറയുകയാണ് ചൈന വിരുദ്ധത പറയാൻ പാടില്ല, കുങ് ഫ്ലൂ എന്ന് പറയാൻ പാടില്ല, പിന്നെ കുടിയേറ്റക്കാരെ മുഴുവൻ ഏറ്റെടുക്കണം, അമേരിക്ക പിന്നെ പുറത്തുനിന്ന് വരുന്ന കൂട്ടർക്കും കൂടിയാണ്, ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സിൻ്റെ പിന്നെ ചെയ്യുന്ന അതിക്രമങ്ങൾ തെറ്റൊന്നുമല്ല, ഇങ്ങനെയൊക്കെ പറയുകയാണ് കമല ഹാരിസ്. ഞാൻ ഒരു സിമ്പിൾ ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ഇന്ത്യ ഇപ്പോൾ ഇന്ത്യ നമ്മുടെ രാജ്യത്ത് ഇന്ത്യ ഒരു വികസിത രാജ്യമാന്ന് വിചാരിക്കുക. ഇന്ത്യയിൽ ഒരുപാട് പുറത്തുനിന്നുള്ള ആൾക്കാർ വരികയാണ്. സ്വാഭാവികമായിട്ടും പുറത്തുനിന്നുള്ള ആൾക്കാർ നല്ല ടെക്നിക്കലി അഡ്വാൻസ് ആയ ആൾക്കാർ ഇവിടുത്തെ ജോലികൾക്ക് ചെയ്യാനായിട്ട് സമ്പന്ന രാജ്യമാണ് വരും. അങ്ങനെ വരുന്ന രണ്ടാളുകൾക്ക് ചിലപ്പം ഇന്ത്യയിൽ അവർക്ക് ഇന്ത്യൻ പൗരന്മാരല്ല, പക്ഷേ ഇന്ത്യയിൽ വെച്ചൊരു കുട്ടിയെ ജനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മകനോ മകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരത്വം കൊടുക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ അങ്ങനെ പൗരത്വം കിട്ടിയ ആൾ അമേരിക്ക ഇന്ത്യൻ പ്രസിഡൻ്റാവാൻ മത്സരിക്കുകയാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ മത്സരിക്കുമ്പോൾ ഇന്ത്യയിൽ ഇന്ത്യക്കാർ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇന്ത്യക്കാർ അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇന്ത്യക്കാർക്ക് തോന്നുന്നത് എന്തായിരിക്കും? എൻ്റെ സിമ്പിൾ ചോദ്യമാണ്. അതേ സ്ഥിതിയല്ലേ കമല ഹാരിസിൻ്റെത്? അമേരിക്ക സമ്പന്ന രാജ്യമാണ്, അമേരിക്കയിൽ ജോലി ചെയ്യാൻ പോയ രണ്ടാൾക്കാർ, അവർക്കുണ്ടായിരുന്ന മക്കൾ, അവരിപ്പോൾ പറയുകയാണ് എന്താ അമേരിക്ക ചെയ്യണമെന്ന്. എന്താ അതിൻ്റെ അതിൻ്റെ ലോജിക്ക് എന്താണ്? നിങ്ങളത് പറഞ്ഞു തരാം, നിങ്ങളത് എനിക്ക് പറഞ്ഞു തരുമോ? എന്താണ് അതിൻ്റെ ലോജിക്ക്? കമല ഹാരിസും പറയുന്നതിന് ഒരു ലോജിക്കും ഇല്ല. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പാല് കൊടുക്കത്തെ കൈക്ക് കടിക്കുക എന്നുള്ള പരിപാടിയില്ലേ? ഗതി ഇല്ലാണ്ട് അമേരിക്ക ചെന്നിട്ട് അവിടെ എത്തിയിട്ടാകുമ്പോൾ ആൾക്കാർ പറയുകയാണ്, ഇനി അവിടെ നിന്ന് അവിടുത്തെ എല്ലാ സംവിധാനവും ഉപയോഗിച്ചിട്ട് അവർ പറയുകയാണ് നിങ്ങൾ അമേരിക്കക്കാർ ശരിയല്ല എന്ന് പറയുന്നത്. എന്ത് ന്യായമുള്ളത്? എന്ത് ആധാർമികമായ വർത്താന? ഇപ്പം പിന്നെ വേറൊരാളുണ്ട്, എന്താ പിന്നെ ഇൽഹാൻ ഒമർ, ഇപ്പം ആളാരോ ആയിക്കോട്ടെ, ആൾ പറയുകയാണ് ആൾ ശരിക്കും പറഞ്ഞാൽ സൊമാലിയയിൽ ജനിച്ച, സൊമാലിയേൻ്റെ കാര്യം നമുക്കറിയാം, തിന്നാനും കുടിക്കാനും ഇല്ലാണ്ട് എല്ലും തോലുമായി നടക്കുന്ന ആൾക്കാരാണ് ഈ സൊമാലിയ. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഹങ്ങർ പട്ടിണിയാണ്. അപ്പോൾ ഈ സൊമാലിയയിൽ ജനിച്ച ഇൽഹാൻ ഒമർ പറയുകയാണ് ആ ആളല്ല അങ്ങനത്തെ ആൾക്കാർ അവിടെ അമേരിക്കയിലെത്തി, തിന്നാനും കുടിക്കാനും ഇല്ലാണ്ട് യാചിച്ചുകൊണ്ട് എന്താ പറയുക, അങ്ങനെ എത്തി അമേരിക്കയിലെത്തിയ ആൾക്കാർ അവിടെ നിന്ന് അമേരിക്ക പൗരത്വം കൊടുത്തു, ജോലി കൊടുത്തു, താമസം കൊടുത്തു, എല്ലാം കൊടുത്തിട്ട് പറയുകയാണ് അമേരിക്ക മോശമാണ്, അമേരിക്കക്കാർ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എവിടെയാണ് സുഹൃത്തുക്കളെ ന്യായം? ആരാണ് സുഹൃത്തുക്കളെ ധർമ്മം? ആരാണ് ശരി, ആരാണ് തെറ്റ്? ട്രംപാണോ ശരി, അല്ല ട്രംപ് തെറ്റിപ്പോയോ? എന്താ നിങ്ങൾ പറയുന്നത്? പിന്നെ ട്രംപ് പറഞ്ഞാൽ വളരെ പ്രസക്തമായൊരു പോയിന്റ് കൂടെ ഉണ്ട്, ട്രംപ് ലോകത്തുള്ള എല്ലാ സ്ഥലത്തു നിന്നുള്ള അക്രമ ഏരിയകളിൽ നിന്നും അമേരിക്ക സൈന്യത്തെ പിൻവലിക്കുകയാണ്. അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവലിച്ചു, അത് ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവലിച്ചു, സിറിയയിൽ നിന്ന് പിൻവലിച്ചു, എല്ലാ സ്ഥലത്തുനിന്നും ആളുകളെ അമേരിക്കൻ സൈനികരെ പിൻവലിക്കുക. അമേരിക്കൻ സൈനികരുടെ എന്താ കാര്യം, അമേരിക്കയുടെ പൈസയാണ് ഇങ്ങനെ സൈനികരെ തീറ്റിപ്പോരുന്നതിലൂടെ മറ്റു രാജ്യങ്ങളിലേക്കും മറ്റു സ്ഥലത്തേക്കും പുറത്തേക്ക് അയക്കുന്നത്. ട്രംപ് പറഞ്ഞു അതൊന്നും വേണ്ട, മറ്റു രാജ്യങ്ങളുടെ ഇടപെടലുകൾ സ്ഥിരമായിട്ട് അമേരിക്കക്കെതിരെ പിന്നെ ആളുകൾ പറഞ്ഞിരുന്നത് മറ്റു രാജ്യങ്ങളിൽ കൈയടത്തുന്നു, അതൊക്കെ നിർത്തിയ നല്ലവനായ പ്രസിഡൻ്റല്ലേ ട്രംപ്. അപ്പോൾ ട്രംപിൻ്റെ എതിരാളികളെയും കൂടി നിങ്ങളൊന്ന് നോക്കണം. ട്രംപ്, പിന്നെ ട്രംപ് അവസാനമായിരിക്കണം ട്രംപിൻ്റെ കുറച്ച് മോശം കൂടി പറയാം. ട്രംപ് വലിയ ബിസിനസ്സുകാരനാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. ട്രംപ് ബിസിനസ്സുകാരനോ മാഷോ അഭിഭാഷകനോ ബാർബറോ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്കെന്താ കുഴപ്പമോ? ട്രംപ് കാര്യങ്ങൾ ചെയ്താൽ പോരെ. വെതർ ഇറ്റ് ഇസ് എ വൈറ്റ് കാറ്റ് ഓർ ബ്ലാക്ക് കാറ്റ്, ആസ് ഫാർ ആസ് ഇറ്റ് കാച്ചസ് ദ മൈസ് ഇറ്റ് ഇസ് എ ഗുഡ് കാറ്റ്. അതാണ് സംഭവം. അപ്പോൾ നിങ്ങൾ പിന്നെ ഇത്തരം ട്രംപിൻ്റെ ബേസിക് പോളിസികൾ നിങ്ങളൊന്നും ജസ്റ്റ് മനസ്സിലാക്കണം. ട്രംപിൻ്റെ എതിരാളികളുടെ മണ്ടത്തരവും അവർ പറയുന്നതിൻ്റെ എന്താ പറയുക ലോജിക്കില്ലായ്മയും അവർ ചെയ്യുന്ന നന്ദികേട്, അത്രേ ഞാൻ പറയുള്ളൂ, അവർ ചെയ്യുന്ന നന്ദികേട്. കുറച്ചെങ്കിലും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം, ഇത് നന്ദി കാണിക്കണം. ഏത് നിങ്ങൾക്ക് അവിടെ അഭയം തന്നു, പൗരത്വം തന്നു, തിന്നാനും കുടിക്കാനും തന്നു, ജോലി തന്നു, എല്ലാം ചെയ്തിട്ട് നിങ്ങൾ പറയുകയാണ് ഏത് നിങ്ങൾ അമേരിക്കക്കാർ ചെയ്യുന്നത് ശരിയല്ല, ട്രംപ് ചെയ്യുന്നത് ശരിയല്ല, ട്രംപ് ചെയ്യുന്നത് ട്രംപിൻ്റെ ചിന്തകൾ ശരിയല്ല എന്ന് പറയുമ്പോൾ ആ നന്ദികേട് കാണിക്കുന്നത് ശരിയല്ല എന്ന് മാത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇലക്ഷൻ ട്രംപ് ജയിക്കുമോ ഇല്ല തോക്കുമോ എന്നുള്ളത് വേറെ കാര്യം, അത് ചില ഓരോ രാജ്യങ്ങളിലും ഓരോ ആൾക്കാർക്ക് തോന്നുന്നുമല്ലേ. പക്ഷേ ട്രംപ് പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് ശരിയുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.